ഇന്ന് സെപ്റ്റംബർ മാസം 10-ാം തീയതി. തിരുവചനത്തിൽ നിന്നും സദൃശ്യവാക്യങ്ങൾ 17-ും 18-ും അധ്യായങ്ങൾ ഇന്ന് വായിക്കുന്നു. കലഹത്തോടു കൂടി ഒരു വീട് നിറയെ യാഗഭോജനത്തിലും സ്വസ്ഥതയോടുകൂടി ഒരു കഷണം ഉണങ്ങിയപ്പം ഏറ്റവും നല്ലത്. നാണം കെട്ട മകന്റെ മേൽ ബുദ്ധിമാനായ ദാസൻ കർത്തൃത്വം നടത്തും, സഹോദരന്മാരുടെ ഇടയിൽ അവകാശം പ്രാപിക്കും. വെള്ളിക്ക് പുടം, പൊന്നിന് മൂശ, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനോ യഹോവ. ദുഷ്കർമ്മി നീതികെട്ട അധരങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നു, വ്യാജം പറയുന്നവൻ വഷളത്തുമുള്ള നാവിന് ചെവി കൊടുക്കുന്നു. ദരിദ്രനെ പരിഹസിക്കുന്നവൻ അവൻ്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു, ആപത്തിൽ സന്തോഷിക്കുന്നവന് ശിക്ഷ വരാതിരിക്കുകയില്ല. മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് കിരീടമാകുന്നു, മക്കളുടെ മഹത്വം അവരുടെ അപ്പന്മാർ തന്നെ. സുഭാഷിതം പറയുന്ന അധരം ഭോഷന് യോഗ്യമല്ല, വ്യാജമുള്ള അധരം ഒരു പ്രഭുവിന് എങ്ങനെ? സമ്മാനം വാങ്ങുന്നവന് അത് രത്നമായി തോന്നും, അത് ചെല്ലുന്നിടത്തൊക്കെയും കാര്യം സാധിക്കും. സ്നേഹം തേടുന്നവൻ ലംഘനം മറച്ചുവെക്കുന്നു, കാര്യം പാട്ടാക്കുന്നവനോ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. ഭോഷനെ 100 അടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ 1 ശാസിക്കുന്നത് അധികം ഫലിക്കും. മത്സരക്കാരൻ ദോഷം മാത്രം അന്വേഷിക്കുന്നു, ക്രൂരനായൊരു ദൂതനെ അവൻ്റെ നേരെ അയക്കും. മൂഢനെ അവൻ്റെ ഭോഷത്വത്തിൽ എതിരിടുന്നതിനേക്കാൾ കുട്ടികൾ കാണാതെ പോയ കരടിയെ എതിരിടുന്നത് ഭേദം. ഒരുത്തൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നു എങ്കിൽ അവൻ്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല. കലഹത്തിൻ്റെ ആരംഭം മടവെട്ടി വെള്ളം വിടുന്നതുപോലെ. ആകെ കലഹമാകും മുമ്പേ തർക്കം നിർത്തിക്കളയുക. ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും രണ്ടുപേരും യഹോവയ്ക്ക് വെറുപ്പ്. മൂഢന് ബുദ്ധിയില്ലാതിരിക്കെ ജ്ഞാനം സമ്പാദിക്കുവാൻ അവൻ്റെ കയ്യിൽ ദ്രവ്യമെന്തിന്? സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. ബുദ്ധിഹീനനായ മനുഷ്യൻ കൈയടിച്ച് കൂട്ടുകാരന് വേണ്ടി ജാമ്യം നിൽക്കുന്നു, കലഹപ്രിയൻ ലംഘനപ്രിയനാകുന്നു. പടിവാതിൽ പൊക്കത്തിൽ പണിയുന്നവൻ ഇടിവ് ഇച്ഛിക്കുന്നു, വക്രഹൃദയമുള്ളവൻ നന്മ കാണുകയില്ല. വികടനാവുള്ളവൻ ആപത്തിൽ അകപ്പെടും, ഭോഷനെ ജനിപ്പിച്ചവന് അത് ഖേദകാരണമാകും. മൂഢന്റെ അപ്പന് സന്തോഷമുണ്ടാകയില്ല, സന്തുഷ്ടഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. ദുഷ്ടൻ ന്യായത്തിൻ്റെ വഴികളെ മറിക്കേണ്ടതിന് ഒളിച്ചുകൊണ്ടുവരുന്ന സമ്മാനം വാങ്ങുന്നു. ജ്ഞാനം ബുദ്ധിമാന്റെ മുമ്പിലിരിക്കുന്നു, മൂഢന്റെ കണ്ണോ ഭൂമിയുടെ അറുതികളിലേക്ക് നോക്കുന്നു. മൂഢനായ മകൻ അപ്പന് വ്യസനവും തന്നെ പ്രസവിച്ചവൾക്ക് കയ്പുമാകുന്നു. നീതിമാന് പിഴ കൽപ്പിക്കുന്നതും ശ്രേഷ്ഠന്മാരെ നേരുനിമിത്തം അടിക്കുന്നതും നന്നല്ല. വാക്ക് അടക്കി വയ്ക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ, ശാന്തമാനസൻ ബുദ്ധിമാൻ തന്നെ. മിണ്ടാതിരുന്നാൽ ഭോഷനെ പോലും ജ്ഞാനിയായും അധരം അടച്ചുകൊണ്ടാൽ വിവേകിയായും എണ്ണും. കൂട്ടം വിട്ടു നടക്കുന്നവൻ സ്വേച്ഛയെ അന്വേഷിക്കുന്നു, സകല ജ്ഞാനത്തോടും അവൻ കയർക്കുന്നു. തൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്നതിലല്ലാതെ മൂഢന് ബോധത്തിൽ ഇഷ്ടമില്ല. ദുഷ്ടനോടുകൂടെ അപമാനവും ദുഷ്കീർത്തിയോടുകൂടെ നിന്ദയും വരുന്നു. മനുഷ്യൻ്റെ വായിലെ വാക്ക് ആഴമുള്ള വെള്ളവും ജ്ഞാനത്തിൻ്റെ ഉറവ് ഒഴുക്കുള്ള തോടുമാകുന്നു. നീതിമാനെ ന്യായവിസ്താരത്തിൽ തോൽപ്പിക്കേണ്ടതിന് ദുഷ്ടന്റെ പക്ഷം പിടിക്കുന്നത് നന്നല്ല. മൂഢന്റെ അധരങ്ങൾ വഴക്കന് ഇടയാക്കുന്നു, അവൻ്റെ വായ് തല്ല് വിളിച്ചു വരുത്തുന്നു. മൂഢന്റെ വായ് അവന് നാശം, അവൻ്റെ അധരങ്ങൾ അവൻ്റെ പ്രാണന് കെണി. ഏഷണിക്കാരൻ്റെ വാക്ക് സ്വാദുഭോജനം പോലെ ഇരിക്കുന്നു, അത് വയറ്റിൻ്റെ അറകളിലേക്ക് ചെല്ലുന്നു. വേലയിൽ മടിയനായവൻ മുടിയൻ്റെ സഹോദരൻ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ച് നഭയം പ്രാപിക്കുന്നു. ധനവാന് തൻ്റെ സമ്പത്ത് ഉറപ്പുള്ള പട്ടണം, അതവൻ ഉയർന്ന മതിലായി തോന്നുന്നു. നാശത്തിന് മുൻപേ മനുഷ്യൻ്റെ ഹൃദയം നിഗളിക്കുന്നു, മാനത്തിന് മുൻപേ താഴ്മ. കേൾക്കും മുമ്പേ ഉത്തരം പറയുന്നവന് അത് ഭോഷത്വവും ലജ്ജയും ആയിത്തീരുന്നു. പുരുഷന്റെ ധീരത അവൻ്റെ ദീനത്തെ സഹിക്കും, തകർന്ന മനസ്സിനെയോ ആർക്ക് സഹിക്കാം? ബുദ്ധിമാന്റെ ഹൃദയം പരിജ്ഞാനം സമ്പാദിക്കുന്നു, ജ്ഞാനികളുടെ ചെവി പരിജ്ഞാനം അന്വേഷിക്കുന്നു. മനുഷ്യൻ വയ്ക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും. അവൻ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. തൻ്റെ അന്യായം ആദ്യം ബോധിപ്പിക്കുന്നവൻ നീതിമാനെന്ന് തോന്നും. എന്നാൽ അവൻ്റെ പ്രതിയോഗി വന്ന് അവനെ പരിശോധിക്കും. ചീട്ട് തർക്കങ്ങളെ തീർക്കുകയും ബലവാന്മാരെ തമ്മിൽ വേർപെടുത്തുകയും ചെയ്യുന്നു. ദ്രോഹിക്കപ്പെട്ട സഹോദരൻ ഉറപ്പുള്ള പട്ടണത്തേക്കാൾ ദുർജയനാകുന്നു. അങ്ങനെയുള്ള പിണക്കം അരമനയുടെ ഓടാമ്പൽ പോലെ തന്നെ. വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും. അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അതിലിഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു. യഹോവയോട് പ്രസാദം ലഭിച്ചുമിരിക്കുന്നു. ദരിദ്രൻ യാചനാരീതിയിൽ സംസാരിക്കുന്നു. ധനവാനോ കഠിനമായി ഉത്തരം പറയുന്നു. വളരെ സ്നേഹിതന്മാരുള്ള മനുഷ്യന് നാശം വരും. എന്നാൽ സഹോദരനേക്കാളും പറ്റുള്ള സ്നേഹിതന്മാരുമുണ്ട്. ഇനി പുതിയ നിയമത്തിൽ നിന്നും കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം വായിക്കുന്നു. എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുന്നത് ദുഃഖത്തോടെ ആകരുത് എന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ നിങ്ങളെ ദുഃഖിപ്പിച്ചാൽ എന്നാൽ ദുഃഖിതനായവനല്ലാതെ എന്നെ സന്തോഷിപ്പിക്കുന്നത് ആർ? ഞാൻ ഇതുതന്നെ എഴുതിയത്. ഞാൻ വന്നാൽ എന്നെ സന്തോഷിപ്പിക്കേണ്ടിയവരാൽ ദുഃഖം ഉണ്ടാകരുതെന്ന് വെച്ചും എൻ്റെ സന്തോഷം നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമായിരിക്കും എന്ന് നിങ്ങളെല്ലാവരെയും കുറിച്ച് വിശ്വസിച്ചിരിക്കുക കൊണ്ടും ആകുന്നു. വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണുനീരോടുകൂടെ ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങൾ ദുഃഖിക്കേണ്ടതിനല്ല, എനിക്ക് നിങ്ങളോടുള്ള വലിയ സ്നേഹം നിങ്ങൾ അറിയേണ്ടതിനത്രേ. ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചു എങ്കിൽ അവൻ എന്നെയല്ല, ഒരു വിധത്തിൽ ഞാൻ കണക്കിലേറെ പറയരുതല്ലോ, നിങ്ങൾ എല്ലാവരെയും ദുഃഖിപ്പിച്ചിരിക്കുന്നു. അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ഈ ശിക്ഷ മതി. അവൻ അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം അവനെ ഉറപ്പിച്ചു കൊടുക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ സകലത്തിലും അനുസരണമുള്ളവരോ എന്ന് പരീക്ഷിച്ചറിയേണ്ടതിനുമായിരുന്നു ഞാൻ എഴുതിയത്. നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. എന്നാൽ ഞാൻ വല്ലതും ക്ഷമിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾ നിമിത്തം ക്രിസ്തുവിൻ്റെ സന്നിധാനത്തിൽ ക്ഷമിച്ചിരിക്കുന്നു. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. എന്നാൽ ഞാൻ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ ത്രോവാസിൽ വന്നപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തിക്കായി എനിക്ക് ഒരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ എൻ്റെ സഹോദരനായ തീത്തോസിനെ കാണാതിരുന്നിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായകയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മക്കദോന്യയ്ക്ക് പുറപ്പെട്ടു. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ദൈവോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവങ്കിലേക്കുള്ള വാസന തന്നെ. എന്നാൽ ഇതിനാർ പ്രാപ്തൻ? ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല. നിർമ്മലതയോടും ദൈവത്തിൻ്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് നാം വായിച്ച ഭാഗത്ത് സദൃശവാക്യങ്ങൾ 18:10 ഇങ്ങനെ നാം വായിച്ചു: യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യങ്ങൾ പറയുമ്പോൾ എടുത്തു പറഞ്ഞ ഒരു പ്രത്യേക ഭാഗം, ആശ്രയിപ്പാൻ പറ്റിയ, അഭയത്തിന് പറ്റിയ ഒരു സ്ഥലം അവൻ കണ്ടെത്തിയത് ഇവിടെ എടുത്തു പറയുന്നു. യഹോവയുടെ നാമം അത് ബലമുള്ള ഗോപുരമാണ്. ബലമുള്ള ഗോപുരം എന്ന് പറയുമ്പോൾ ഗോപുരത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഏറ്റവും ഉന്നതമായ നിലയിൽ, ഉയർന്ന നിലയിൽ പ്രകൃതിയുടെ ആക്രമണമോ ശത്രുവിൻ്റെ ആക്രമണമോ ഉണ്ടാകാത്ത നിലയിൽ സുരക്ഷിതമായി പാർക്കുവാൻ, സുരക്ഷിതമായി നിൽക്കുവാൻ ഒക്കെ ഉതകുന്ന വിധത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മനുഷ്യനിർമ്മിതമായ അവസ്ഥയാണ് ഒരു ഗോപുരം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഗോപുരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉയർന്ന അവസ്ഥ, അതുപോലെ തന്നെ വിശാലതയുള്ള അവസ്ഥ ഒക്കെ നമുക്കതിൽ ആ വാക്കിൽ കൂടെ തന്നെ ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, തുറന്ന സ്ഥലത്ത് തുറസായ നിലയിൽ നിൽക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഗോപുരത്തിനുള്ളിലായിരിക്കുമ്പോൾ അവിടെ സുരക്ഷിതത്വത്തിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ ശലോമോൻ അനുഭവത്തിൽ കൂടെ പറയുന്നു, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. ശത്രുവിനെ ആക്രമിക്കുവാൻ കഴിയാത്ത നിലയിൽ ബലവത്തായി നിൽക്കുന്ന ഒരു ഗോപുരമാണ് യഹോവയുടെ നാമം എന്ന് അവൻ പറയുന്നു. അതുകൊണ്ട് നീതിമാൻ എന്താണ് ചെയ്യുന്നത്? നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. വളരെ ശ്രദ്ധിച്ചാൽ പ്രശ്നസങ്കീർണമായ ഒരു ഭൂമിയിൽ ജീവിക്കുന്ന നീതിമാൻ തൻ്റെ പ്രതിസന്ധിയുടെ സമയത്ത് അഭയത്തിനു വേണ്ടി ഓടി വരുന്ന ഒരവസ്ഥ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. ഇവിടെ ഇതാ നീതിമാൻ ഓടുകയാണ്. അവനെ ആക്രമിക്കുവാൻ അല്ലെങ്കിൽ അവനെ നേരിടുവാൻ എന്തൊക്കെയോ അവൻ്റെ ചുറ്റുപാടുമുണ്ട്. അവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടേ മതിയാകുകയുള്ളൂ. അവനൊരഭയത്തിന് വേണ്ടി ഓടുന്നു. അവൻ ഓടി വന്ന് അവനറിയാവുന്ന ആ അഭയസ്ഥാനത്തിൽ, ആ ബലമുള്ള ഗോപുരത്തിൽ അവൻ അഭയം പ്രാപിക്കുകയാണ്. സുരക്ഷിതത്വം വേണമെങ്കിൽ, അഭയം വേണമെങ്കിൽ ആ അഭയസ്ഥാനമായിട്ടുള്ള ഗോപുരം എവിടെയാണെന്ന് ഈ വ്യക്തി അറിഞ്ഞെങ്കിലേ മതിയാകുകയുള്ളൂ. അവിടേക്കുള്ള വഴി അവൻ മനസ്സിലാക്കിയെങ്കിലേ അവിടേക്ക് അവൻ എത്തിപ്പെടുവാൻ കഴിയുകയുള്ളൂ. ക്രിസ്തീയ ജീവിതത്തിൽ നാമം ശ്രദ്ധിക്കേണ്ട കാര്യം, ശത്രു നമ്മെ ലക്ഷ്യമാക്കി നമ്മെ നശിപ്പിക്കുവാൻ കടന്നു വരുമ്പോൾ, നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ കടന്നു വരുമ്പോൾ എങ്ങനെ രക്ഷപ്പെടാം എന്ന് നാം ശ്രദ്ധിച്ച് അതിലേക്ക് ഓടി ആ അഭയസ്ഥാനത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഒരിക്കലും നമ്മുടേതായ കഴിവ് കൊണ്ടോ നമ്മുടേതായ ശക്തി കൊണ്ടോ ശത്രുവിനെ നേരിടുവാൻ ഒരുങ്ങിയാൽ നമുക്ക് വിജയിക്കുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. എന്നാൽ സുരക്ഷിതത്വം എവിടെ ലഭിക്കുമോ, ആശ്രയം എവിടെ ലഭിക്കുമോ, സഹായം എവിടെ കിട്ടുമോ, അവിടേക്ക് നാം ഓടിപ്പോകേണ്ടതുണ്ട്. പ്രധാനമായി നമുക്ക് സുരക്ഷിതത്വമാണ് ആവശ്യം, അഭയമാണ് ആവശ്യം. നമ്മെ രക്ഷിപ്പാൻ, നമ്മെ സഹായിപ്പാൻ ഒരുങ്ങി നിൽക്കുന്ന, ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു അഭയസ്ഥാനമുണ്ട്, ഒരു ഉയർന്ന ഗോപുരം നമുക്കുണ്ട്. ഇവിടെ സദൃശവാക്യങ്ങളിൽ ശലോമോൻ അതിനെക്കുറിച്ച് പറയുന്നു, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ, പ്രയാസത്തിൻ്റെ മധ്യത്തിൽ യഹോവയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവമാണ് നമ്മുടെ അഭയമായിരിക്കുന്നത്, ദൈവമാണ് നമ്മുടെ സങ്കേതമായിരിക്കുന്നത്, ദൈവമാണ് നമ്മുടെ ആശ്രയമായിരിക്കുന്നത്. നമ്മളെ വിടുവിപ്പാൻ, നമുക്ക് സംരക്ഷണ തരുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. നമ്മുടെ പ്രതിസന്ധി എന്തുമായിക്കൊള്ളട്ടെ, പ്രയാസം എന്തുമായിക്കൊള്ളട്ടെ, നാം നേരിടുന്നത് ഏതു തരത്തിലുള്ള ശത്രുവുമായിക്കൊള്ളട്ടെ, നമ്മെ സഹായിപ്പാൻ കഴിയുന്ന, പ്രാപ്തമായ ഒരു ബലമുള്ള ഗോപുരമായി യഹോവ നമുക്കുണ്ട്. അവനിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.